الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام حي على السلام حي على الفلاح حي على الفلاح الله أكبر
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون
اے لوگو جو ایمان لائے ہو اللہ کا ایسا تقوی اختیار کرو جیسا اس کے تقوی کا حق ہے اور ہرگز نہ مرو مگر اس حالت میں کہ تم پورے
വിശ്വസിച്ചവരെ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറയനുസരിച്ച് സൂക്ഷിക്കുക പൂർണമായ അനുസരണം പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിട വരരുത് ഈ ആയത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അവസ്ഥയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് ഒരു വിശ്വാസി തഖ്വയുടെ എല്ലാ നിബന്ധനകളെയും പൂർത്തിയാക്കുന്നവനാകേണ്ടതാണ് തഖ്വയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാ നിബന്ധനകളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിശദീകരണത്തിന്റെ സംക്ഷിപ്തം ഇപ്രകാരമാണ് അല്ലാഹുവിന്റെയും ദാസരുടെയും എല്ലാ കടമകളെയും പരിഗണിക്കുക സർവ്വവിധത്തിലുമുള്ള നന്മകളെയും പ്രാവർത്തികമാക്കുന്നതിനായി സന്നദ്ധരായിരിക്കുക അല്ലാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ പ്രാവർത്തികമാക്കുന്നതിനായി പരിശ്രമിക്കുക അല്ലാഹുവും റസൂലും നൽകിയിരിക്കുന്ന കൽപ്പനകളിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിലും പ്രവചനങ്ങളിലും വിശ്വസിക്കുക അതിൽ സുദൃഢമായ വിശ്വാസം ജനിപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മുസ്ലിമിന്റെ പേരുണ്ടായിരിക്കുന്നതോ അല്ലെങ്കിൽ സ്വയം തന്നെ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്നതോ അവനെ വിശ്വാസികൾ ഉൾപ്പെടുത്തുന്നതല്ല മറിച്ച് നിരന്തരമായ പ്രവർത്തനമാകുന്നു അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കലും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റുകയുമാകുന്നു അതാണ് തഖ്വയുടെ നിബന്ധനകളെ പൂർത്തിയാക്കുന്നവരാക്കി മാറ്റുന്നത് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയപ്പെടുക അല്ലാഹു പറയുന്നു മുൻ മതങ്ങൾ അല്ലാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തായി കാരണം അവർ ഇക്കാര്യങ്ങളെ ശ്രദ്ധിച്ചില്ല അഥവാ നിങ്ങളും തഖ്വയെ പരിഗണിച്ചില്ല എങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ കടമകളെ പൂർത്തിയാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അല്ലാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാകുന്നവരിൽ ഉൾപ്പെടുന്നതാണ് നിങ്ങളുടെ മരണവും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവരുടെ മരണത്തെ പോലെയാകുന്നതാണ് മുസ്ലിമാകുന്നതിനായി പരിപൂർണ അനുസരണം അനിവാര്യമാകുന്നു അതിനാൽ ഒരു മുസ്ലിം ഇക്കാര്യങ്ങളെ പരിഗണിക്കേണ്ടതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ എപ്പോഴും ദൈവഭയം ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അൻസാരിയായി തീർക്കുന്ന കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അതിനായി ഭൗതിക നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഒരു യഥാർത്ഥ മുസ്ലിമിന് അതിനെ അല്പം പോലും വിലമതിക്കരുത്. മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, സമൂഹം, നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, മതനേതാക്കൾ ആരുമായിക്കൊള്ളട്ടെ, ഒരു യഥാർത്ഥ മുസ്ലിമിന് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ നിന്നും അത് പ്രാവർത്തികമാക്കുന്നതിൽ നിന്നും ദൂരപ്പെടുത്തുന്നവരാകരുത്. ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ സവിധത്തിൽ സ്വയം സന്നിഹിതനായി തന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നതാണ്. ഒരു രാഷ്ട്രീയ നേതാവും ഒരു ബന്ധുവും ഒരു മൗലവിയും ആരെയും രക്ഷിക്കുന്നതല്ല. ഒരു പീറിനും ഒരു സിംഹാസനരൂഢനും ആരുടെയും ഭാരം വഹിക്കുന്നതല്ല. അതിനാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ മനസ്സിലാക്കുകയും അവന്റെ അടയാളങ്ങളെ കണ്ടുകൊണ്ട് അതിൽ ചിന്തിക്കുകയും അവന്റെ റസൂൽ പറഞ്ഞിട്ടുള്ള തഖ്വയുടെ മാർഗത്തിൽ ചലിക്കുകയും അക്രമങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും സ്വയം രക്ഷിക്കുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ സത്തയെ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ അവസ്ഥ. അല്ലായെങ്കിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന വെറും വാക്ക് വെറും വാദമായി തീരുന്നതാണ്. അതിൽ ഭയഭക്തി ഉണ്ടായിരിക്കില്ല. അത് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്നും ദൂരത്തായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറയുന്നു, അത്തരത്തിൽ തഖ്വയില്ലാത്തവരുടെ വാക്കുകളോ ത്യാഗങ്ങളോ സ്വീകരിക്കപ്പെടുന്നതല്ല. പ്രത്യുത പ്രത്യക്ഷ നമസ്കാരങ്ങളും ദൈവ സാമീപ്യം നേടിക്കൊടുക്കുന്നതിന് പകരമായി നാശത്തിന് ഹേതുവായി തീരുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നവരും അവന്റെ തൃപ്തിക്കായി എല്ലാം അനുഷ്ഠിക്കുന്നവരുമായിരിക്കും. അള്ളാഹു അവരുടെ ശത്രുക്കളുടെ ശത്രുവും മിത്രങ്ങളുടെ മിത്രവുമായി തീരുന്നു. അവർ അള്ളാഹുവിന്റെ തൃപ്തിക്കായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു. അവർക്ക് വിജയങ്ങൾ പ്രദാനം ചെയ്യുന്നു. ചുരുക്കത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരും യഥാർത്ഥ മുസ്ലിമും ആകുന്നതിനുള്ള പരിശ്രമത്തിൽ മരണം വന്നെത്തുന്ന മുസ്ലിമീങ്ങൾ സൗഭാഗ്യവാന്മാരാകുന്നു. അഹമ്മദികളായ നമുക്ക് ഇതൊരു ഉപദേശമാകുന്നു. നാം അതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. അള്ളാഹു തന്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് കാലത്തിന്റെ ഇമാമിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയിലും വിശ്വസിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഇസ്ലാമിന്റെ പുനരുദ്ധാരണ സമയത്ത് ആഖിരീങ്ങളിൽ നബി നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്ന അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ പ്രാവർത്തികമാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. നാം അദ്ദേഹത്തിൽ വിശ്വസിച്ചു. നമ്മുടെ അവസ്ഥകളെ അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണമാക്കി തീർക്കുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുക എന്നത് വളരെ വലിയ ഉത്തരവാദിത്തമാകുന്നു. അതിനായി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഈ ഉത്തരവാദിത്തം നാം പൂർത്തിയാക്കേണ്ടതാണെന്നാണ് ഓരോ അഹമ്മദിയും മുന്നിൽ വെക്കേണ്ടതാണ്. എന്നാൽ എന്റെ ചില വാക്കുകളിൽ നിന്നും വചനങ്ങളിൽ നിന്നും ഞാൻ പൊതു മുസ്ലിങ്ങളെയും ഇത് സംബന്ധമായി ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാകുന്നുണ്ടാകും. ഞാൻ രാഷ്ട്രീയ നേതാക്കളെയും മൗലവിമാരെയും സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് വേണ്ടിയായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ MTA മുഖേന നമ്മുടെ പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെ പ്രകടിപ്പിക്കാറുമുണ്ട്.
ഹവാലെ സേ മേ ഉൻ തക് ഭീ പേഗാം പഹുചാനാ ചാത്താ ഹൂ
അഹമ്മദിയ ജമാഅത്തിന്റെ സന്ദേശം അവരിലേക്ക് എത്തുന്നുണ്ട്. ഇത് സംബന്ധമായും ഞാൻ അവരിലേക്കും സന്ദേശം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് കാണുന്നവരിലേക്കും കേൾക്കുന്നവരിലേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു. പലപ്പോഴും ഇത്തരത്തിലുള്ള കത്തുകൾ ലഭിക്കാറുണ്ട്. അനഹമ്മദികളായ ചില മിത്രങ്ങൾ ഒന്നിച്ചിരുന്ന് എം ടി എ കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ അഹമ്മദിയത്തിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടാകാം. അവരെഴുതുന്നു, താങ്കൾ പറയുന്ന എല്ലാ കാര്യങ്ങൾ കേൾക്കുകയും കാലഘട്ടത്തിന്റെ എല്ലാ അവസ്ഥകളെയും കാണുകയും ചെയ്യുമ്പോൾ ഹദ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദി അലി ഇസ്ലാം സത്യവാനാണെന്നും അഹമ്മദി ജമാഅത്ത് സത്യത്തിലാണെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നു. ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം നിങ്ങളോടൊപ്പമുണ്ട്. എന്നാൽ ഞങ്ങളിൽ സമൂഹത്തെ, വിശേഷിച്ച് മോലയുമാരെ എതിരിടുന്നതിനുള്ള കെൽപ്പില്ല. ഞങ്ങളെ ഭീരുക്കളായി കരുതിക്കൊള്ളുക. ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നിട്ട് പോലും ഈ ഭയത്താൽ ജമാഅത്തിൽ പങ്കാളികളാകാൻ കഴിയുന്നില്ല. ഒരു വ്യക്തി തന്റെ അനഹമ്മദി സുഹൃത്തിനോട് പറഞ്ഞു, അഥവാ ഈ ജമാഅത്ത് സത്യമാണെങ്കിൽ അല്ലാഹു ഭയപ്പെടുത്തുന്ന ശിക്ഷയെ നാം ഭയക്കേണ്ടതാണ്. അത്തരക്കാർ ഓർക്കുക, അല്ലാഹു തഖ്വയിലൂടെ ചരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അഹമ്മദി ജമാഅത്ത് നിശ്ചയമായും സത്യമാണ്. അതിന്റെ സത്യതയിൽ 124 വർഷങ്ങളിലെ അല്ലാഹുവിന്റെ പ്രവർത്തന സാക്ഷ്യം തന്നെ കണ്ണു തുറപ്പിക്കാൻ മതിയായതാണ്. അങ്ങനെയാണ് ആയിക്കേണ്ടതും. ഭരണകൂടങ്ങളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘടിതമായ എതിർപ്പുണ്ടായിട്ടും സത്യത്തിൽ നിന്ന് അകന്നുകഴിഞ്ഞ പണ്ഡിതന്മാരുടെ ഫത്വ ഉണ്ടായിട്ടും ചില രാഷ്ട്രങ്ങളിൽ, വിശേഷിച്ച് പാകിസ്ഥാനിൽ, അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അക്രമം നടത്തുന്നത്. അഹമ്മദികൾ ആക്രമിക്കപ്പെട്ടിട്ടും അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടും തട്ടിക്കൊണ്ടുപോവുകയും കൊല ചെയ്യപ്പെട്ടിട്ടും വീട് അഗ്നിക്കിരയാക്കപ്പെട്ടിട്ടും ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടും കുട്ടികളെ സ്കൂളിലും കോളേജുകളിലും ടോർച്ചർ ചെയ്യുകയും പഠിത്തത്തിൽ നിന്ന് തടഞ്ഞിട്ടും ഇവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് മുൻപത്തേക്കാളുപരി ത്യാഗങ്ങൾ ചെയ്യുന്നു. ഇത് അഹമ്മദിയത്തിന്റെ സത്യതയ്ക്ക്, വിശ്വാസത്തിന് മതിയായ തെളിവാകേണ്ടതാണ്. കൂടാതെ എല്ലാ തടസ്സങ്ങളും ഉണ്ടായിട്ടും ജമാഅത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൌതികപരമായി ഒരു ദുർബല ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് കാരണം നിയമൽ മൌലായും നിയമൽ നസീറുമായ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നതാണ്. അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും അവരോടൊപ്പമുണ്ടായിരിക്കും എന്നതാണ് ഒരടയാളമായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി നീതിയുടെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സേവനത്തിന്റെ പേരിൽ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകൾ സ്വയം ജിഹാദി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇസ്ലാമിന് ദുഷ്പരല്ലാതെ മറ്റൊന്നും തന്നെ ലഭിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, എന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് ഞാൻ വിജയം നൽകുന്നതാണ്. ഇവർക്ക് എന്ത് വിജയമാണ് ലഭിച്ചത്? മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നു, വൻ ശക്തികളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. മുസ്ലിങ്ങളുടെ പക്കൽ സ്വന്തം ഫാക്ടറികളില്ല, ആയുധത്തിന്റെ ഫാക്ടറികളില്ല. ഷാമിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ ഭരണകൂടത്തിന്റെ എതിരാളികൾ, അല്ലെങ്കിൽ സംഘടനകൾ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള വിവിധ സംഘടനകൾ,
പാശ്ചാത്യ
രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നത് അഥവാ നിങ്ങൾ ഭരണം അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആയുധം നൽകുക. ഭരണത്തിനോ അല്ലെങ്കിൽ അവരുടെ വിരോധികൾക്കോ എതിരിലാകട്ടെ, ഉപയോഗിക്കപ്പെടുന്ന ഈ ആയുധങ്ങൾ ആർക്കെതിരിലാണ് ഉപയോഗിക്കപ്പെടുന്നത്? മുസ്ലിങ്ങൾക്കെതിരിൽ മാത്രമാണിത് ഉപയോഗിക്കപ്പെടുന്നത്. ഭരണകൂടത്തിലോ മറുകക്ഷിയിലോ തഖ്വയില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള അനുസരണം രണ്ട് വിഭാഗത്തിനുമില്ല. ചുരുക്കത്തിൽ രണ്ട് വിഭാഗവും തഖ്വയിൽ നിന്ന് വിദൂരത്താണ്. ഇവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ദൂരപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ഖണ്ഡിക്കുന്നവരാണിവർ. അമീർ തൈമൂർ എന്നൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിസാരനായി വളരുകയും പിന്നീട് ലോകത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു.
പറയുന്നു,
യുദ്ധത്തിനായി ഞാൻ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിം ഭരണാധികാരി പ്രജകളുടെ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ലയോ, ദീനിൽ നിലനിൽക്കുന്നവരാണോ അല്ലയോ എന്ന് നോക്കുന്നു. അഥവാ പ്രജകളുടെ അവകാശങ്ങൾ നൽകുന്നില്ല എങ്കിൽ, ദീനിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, അന്നാട്ടിൽ അരാജകത്വം പടർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ ഇസ്ലാമിക വ്യവസ്ഥിതി സ്ഥാപിക്കുന്നു. അതിനാൽ എനിക്ക് ലഭ്യമാകുന്ന വിജയം അള്ളാഹുവിന്റെ സഹായത്താലും പിന്തുണയാലുമാണ്. ഏതായാലും അദ്ദേഹം പറയുന്നു, എല്ലാ കാര്യങ്ങളും ന്യായത്തിൽ അധിഷ്ഠിതമായതാണ്. തൽഫലമായിട്ടാണ് അദ്ദേഹത്തിന് വിജയങ്ങൾ കരസ്ഥമായത്. അക്കാലഘട്ടത്തിന്റെ രാജാക്കന്മാരിൽ ഇദ്ദേഹത്തിൽ നിന്ന് ചില അന്യായവും തെളിയുന്നുണ്ടാകാം. എന്നാലും അക്കാലഘട്ടത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ഉത്തമൻ അദ്ദേഹമാണെന്ന് തോന്നുന്നു. അതിനാൽ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നു. തന്റെ ഒരു അടിസ്ഥാന തത്വം അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ഭരിക്കുന്നതിനായി നീതി, ന്യായം, കൌശലം, ദരിദ്രരെ ശ്രദ്ധിക്കൽ, പ്രജകളെ ശ്രദ്ധിക്കൽ, ഭരണകൂടത്തിലെ തൊഴിലാളികളെ ശ്രദ്ധിക്കൽ, ആക്രമിക്കുന്ന നാടുകളിലെ പ്രജകളുടെ കടമകൾ നിറവേറ്റൽ, അനീതി കാണിക്കാതിരിക്കൽ എന്നിവയാണ്. ഇവയെ ഏതെങ്കിലും വസ്തുവിന്റെ 10 ഭാഗങ്ങളാക്കുകയാണെങ്കിൽ പറയുന്നു, എന്റെ വിജയത്തിന്റെ 9 ഭാഗങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നു. ഒരു ഭാഗം മാത്രമാണ് വാളിന്റേത്. ഇപ്പോൾ നാം എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്കും എത്തിനോക്കുകയാണെങ്കിൽ അവയിലെല്ലാം തന്നെ സ്വന്തം സ്വാർത്ഥത മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രജകളെയും പൊതുജനങ്ങളെയും സംബന്ധിച്ച് ആർക്കും യാതൊരു ചിന്തയുമില്ല. സ്വന്തം സിംഹാസനത്തെയും ഭരണത്തെയും കുറിച്ചുള്ള ചിന്ത മാത്രമേയുള്ളൂ. പണ്ഡിതന്മാരാണെങ്കിൽ തങ്ങളുടെ കടമ ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിംകൾക്ക് മതപരമായ ശിക്ഷണം നൽകുന്നതിന് പകരമായി അധികാര വടംവലിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഭീകര സംഘടനകൾ നടത്തുന്നു, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നു. ദീനി മദ്രസകളിൽ ജിഹാദിന്റെ പേരിൽ കുട്ടികൾക്ക് സൈനിക പരിശീലനം നൽകുന്നു. ആയുധങ്ങളെ ഉപയോഗിക്കാനും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്ന ബോംബുകൾ നിർമ്മിക്കുന്നതിനുമുള്ള രീതികൾ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ആർക്കെതിരിലാണ് ഉപയോഗിക്കപ്പെടുക? മുസ്ലിങ്ങൾക്കെതിരിൽ. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ രക്തദാഹികളായി മാറിയിരിക്കുകയാണ്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും മതമാണ് ഇസ്ലാം. അതിന്റെ അർത്ഥം തന്നെ ശാന്തിയും സംരക്ഷണവും പ്രദാനം ചെയ്യുകയും ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതും എന്നാകുന്നു. ഇന്ന് ഈ മതത്തിന് ഇക്കൂട്ടർ വളരെയധികം ദുഷ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. തൽഫലമായി ലോകത്തെവിടെയെങ്കിലും ഭീകര പ്രവർത്തനങ്ങൾ നടന്നാൽ ആദ്യം തന്നെ മുസ്ലിം സംഘടനകളുടെ പേരാണ് പറയപ്പെടുന്നത്. അധികം സംഘടനകളും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇനി ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും അവരെ സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ മാരത്തൺ ഓട്ടം നടന്നപ്പോൾ അവിടെ രണ്ട് സ്ഫോടനം നടക്കുകയുണ്ടായി. ഉടൻ തന്നെ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി സന്നദ്ധരായിരിക്കുന്ന ഇസ്ലാം വിരോധികൾ വിളംബരപ്പെടുത്തിയത് മുസ്ലിങ്ങളാണ് ഇത് ചെയ്തതെന്നാണ്. അവർ സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞില്ല, മൊത്തത്തിൽ മുസ്ലിങ്ങളെന്നാണ് പറയുക. ഇത്തവണ ഈ സംഘടനകളെല്ലാം ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞത് നിഷേധിച്ചത് നന്നായി. ഇത്രയും പറഞ്ഞാലും മതിയാവുന്നതാണ്. എന്നാൽ തഖ്വയിൽ നിന്നും അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്നും അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നതിൽ നിന്നും ഇവർ അകന്നിരിക്കുന്ന കാരണത്താൽ ഇത് ഞങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ആര് ചെയ്താലും അത് നന്നായി, ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഭൌതികതയിൽ മുഴുകിയിരിക്കുന്ന ഇവരെ ആക്രമിച്ചിട്ട് എന്താണ് ലഭിച്ചത്? അല്ലെങ്കിൽ ഇവരെ പിന്തുണക്കുന്നവർക്ക് അതിലൂടെ എന്താണ് ലഭിക്കുക? ഒരു ഭാഗത്ത് അവരുടെ വാദം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളെക്കാൾ കൂടുതൽ ലോകത്ത് മറ്റാർക്കും സ്നേഹമില്ല എന്നാണ്. മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. സ്നേഹിക്കുന്നവർ സ്നേഹഭാജനത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും പരിഗണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാവസരങ്ങളിൽ പോലും നിഷ്കളങ്കരെയും കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും യാത്രക്കാരെയും നഷ്ടം വരുത്തുന്നതിൽ നിന്ന് വിലക്കുകയുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് എല്ലാ മതങ്ങളുടെയും സംരക്ഷണത്തിനായി യുദ്ധത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്നിട്ടും യുദ്ധമില്ലാതെ പല ജീവനുകളെയും നശിപ്പിച്ചു. ധാരാളം പേരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റി. രക്ഷപ്പെട്ട പലരുടെയും കൈകളോ കാലുകളോ മുറിച്ചു മാറ്റേണ്ടതായി വന്നു. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കോളം എഴുതുന്ന ഒരാൾ ഇതിന് പരിഹാരം മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുക എന്നാണെന്ന് വരെ എഴുതുകയുണ്ടായി. ആ മുസ്ലിങ്ങളിൽ ഈ ധൈര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മുസ്ലിങ്ങൾ സ്വയം അതിന് കാരണക്കാരാവുകയാണ്. ഇവിടെ പാശ്ചാത്യ ദേശത്ത് ഒന്നോ രണ്ടോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്, അതിനുശേഷം പലതും കേൾക്കേണ്ടി വരുന്നു. 70% മുസ്ലിം രാഷ്ട്രങ്ങളിലും അസ്വസ്ഥത പടർന്നു കഴിഞ്ഞു. അത് നിത്യസംഭവമായി കഴിഞ്ഞു. പാകിസ്ഥാനിൽ നോക്കുക, അഫ്ഗാനിസ്ഥാനിൽ നോക്കുക, മിസ്രിൽ നോക്കുക, ഷാമിൽ നോക്കുക, ലിബിയയിൽ നോക്കുക, സൊമാലിയയിൽ നോക്കുക, സുഡാനിൽ നോക്കുക, അൽജസായിരിൽ നോക്കുക, എല്ലായിടത്തും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു. മതത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് എന്നതാണ് അക്രമം. ദ്രോഹിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് മതത്തിന്റെ പേരിലാകരുതായിരുന്നു. ആ കൊലയ്ക്കും കൊള്ളയ്ക്കും ജിഹാദ് എന്ന പേര് നൽകരുതായിരുന്നു. ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പ്രത്യക്ഷമായ നിലയിൽ ഭീകരപ്രവർത്തനങ്ങളില്ല എങ്കിലും അവിടുത്തെ പ്രജകളുടെ അവകാശങ്ങൾ പൂർത്തിയാക്കുന്നില്ല. നീതിയില്ല. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു, ധനികർ കൂടുതൽ ധനികരായിക്കൊണ്ടിരിക്കുന്നു. സൌദി അറേബ്യ എണ്ണ സമ്പത്തിനാൽ സമൃദ്ധമാണ്, വലിയ ധനിക രാഷ്ട്രമെന്ന് പറയപ്പെടുന്നു. അവിടെയും ദരിദ്രരുണ്ട്. ദരിദ്ര വിധവകളും അനാഥ കുട്ടികളും രണ്ടു നേരത്തെ ആഹാരത്തിനായി കൊതിക്കുന്നു. സ്ത്രീകൾക്ക് വീടുകളിൽ നിന്ന് പുറത്തു കടക്കരുതെന്ന് ഇസ്ലാമിന്റെ പേരിൽ പറയപ്പെടുന്നുണ്ടെങ്കിലും ജോലിയെടുക്കുന്നതിൽ നിന്ന് അവർ തടയുന്നു. എന്നാൽ അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കണമായിരുന്നു, അത് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള വിഹിതം വയറു നിറയുന്നതിന് മതിയായതല്ല. രാജാക്കന്മാരുടെ ഇടനാഴിയിലെ മതിലുകളിൽ പോലും സ്വർണം പൂശുന്നു. എണ്ണ സമ്പത്തിൽ നിന്നും അമിതമായ പ്രയോജനമെടുക്കുന്നു. അമിതമായി ചെലവഴിക്കുന്നു. പ്രജകൾ പട്ടിണി കിടന്നു മരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടിവിയിൽ ഒരു പരിപാടി, ഒരു ഡോക്യുമെന്ററി കാണിക്കുകയുണ്ടായി. അതിൽ ഈ യാഥാർത്ഥ്യവും പരാമർശിച്ചിരുന്നു. എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? എങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്? മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും അവസ്ഥയും അങ്ങനെ തന്നെയാണ്. അനീതിയും അസ്വസ്ഥതയും അക്രമവും പ്രജകളുടെ അവകാശ ധ്വംസനവുമാണ് അവിടെയുള്ളത്. അതുപോലെ പൊതുജനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോൾ അവർ അക്രമം പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം തഖ്വയിൽ നിന്നുള്ള ദൂരപ്പെടലാണ്. അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് സ്വയം തങ്ങളെ അകറ്റി നിർത്തലാണ്. ഇസ്ലാമിന്റെ അധ്യാപനം പരിപൂർണമാണെന്ന് പറയപ്പെടുന്നു, നിശ്ചയമായും ആകുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരു മുജദ്ദിദിനെയും ആവശ്യമില്ല. മസീഹിന്റെയും മഹദിയുടെയും ആവശ്യമില്ല. ഒരു നബിയുടെയും ആവശ്യമില്ല എന്നുള്ള അവരുടെ വാദങ്ങൾ തെറ്റാണ്. അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവചനങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിന്റെ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ ഒരു വ്യക്തി നിയോഗിക്കപ്പെടുന്നതാണ്. സ്വയം കാലഘട്ടവും കാലഘട്ടത്തിന്റെ അവസ്ഥയും വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങൾ അധ്യാപനത്തെ വിസ്മരിച്ചു കഴിഞ്ഞു. പള്ളികളുണ്ട്, എന്നാൽ അവയെ പണ്ഡിതന്മാർ രാഷ്ട്രീയ സിര കേന്ദ്രമാക്കി മാറ്റി. വിശുദ്ധ ഖുർആനുണ്ട്, എന്നാൽ അവ അലമാരികളിലെ അലങ്കാര വസ്തുവെന്ന നിലയിൽ മാത്രമായി. പണ്ഡിതന്മാർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനങ്ങൾ നൽകി പൊതുജനങ്ങളെ, മുസ്ലിം സമുദായത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയാണ്. അതിനാൽ ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിനാൽ നിയോഗിതനായവന്റെ ആവശ്യമുണ്ട്. ആവശ്യമുണ്ടാകും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഈ പണ്ഡിതന്മാർക്ക് ഒരു തരത്തിലും അത് നിഷേധിക്കാൻ സാധിക്കില്ല. നിഷേധിക്കുന്നുവെങ്കിൽ കളവാണ് പറയുന്നത്. പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, നിശ്ചയമായും ആവശ്യമുണ്ട്. ഒരു വ്യക്തി അള്ളാഹുവിനാൽ നിയോഗിതനായി വരികയും മുസ്ലിങ്ങളുടെ മാർഗഭ്രംശത്തിന് പരിഹാരം കാണുകയും മുസ്ലിങ്ങൾ ലോകത്ത് വ്യാപിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ തെറ്റായ ചിത്രങ്ങളെ ഇല്ലാതാക്കി പകരം ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ ലോകത്ത് സ്ഥാപിക്കുകയും ലോകത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. പണ്ഡിതന്മാർ പൊതുജനങ്ങളെ നബിയുടെ ചർച്ചയിൽ കുടുക്കി തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി ശ്രമിക്കുകയാണ്. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വരേണ്ടുന്ന മസീഹ് മൗഊദിനെയും മഹദി മൗഊദിനെയും നബി എന്ന പേരിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വയം വിശദീകരണം നൽകി അദ്ദേഹത്തിനും അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്കും എതിരിൽ അക്രമവും അനീതിയും അഴിച്ചുവിടാൻ മറ്റാർക്കാണ് അധികാരമുള്ളത്? ഞാൻ പറയുകയുണ്ടായി, സ്വയം ലോകത്തിന്റെ അവസ്ഥ ഇതിന് സാക്ഷ്യം നൽകുന്നു. വിശുദ്ധ ഖുർആൻ അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ ഉണ്ടായിരുന്നിട്ട് പോലും മുസ്ലിങ്ങളുടെ ആത്മീയ, ഭൗതിക, ധാർമ്മിക അവസ്ഥ അധവതിച്ചുകൊണ്ടിരിക്കുകയാണ്. തഖ്വയില്ലാതായി മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഈ അവസ്ഥയിൽ സമുദ്ധാരണത്തിനായി ഒരു മാർഗം ഉണ്ടാകേണ്ടതാണെന്ന് ചിന്തിക്കേണ്ടതാണ്. ഇസ്ലാമിന്റെ അധ്യാപനത്തിന്റെ സത്തയെ മനസ്സിലാക്കുകയും അത് മുസ്ലിങ്ങളിൽ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി വേണ്ടതാണ്. നാം അഹമ്മദികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഭാഗ്യവാന്മാരാണ്.
അള്ളാഹു
ഒരു വ്യക്തിയെ തന്റെ വാഗ്ദാനം അനുസരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനമനുസരിച്ചും 14-ാം നൂറ്റാണ്ടിൽ നിയോഗിച്ചു. അദ്ദേഹം
അള്ളാഹുവിന്റെ
മാർഗനിർദ്ദേശത്തിൽ വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന ഭണ്ഡാരത്തെ വിശദമായി തന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചുകൊണ്ട് സത്യത്തിന്റെയും അസത്യത്തിന്റെയും വ്യതിരിക്തതയെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ മഹത്വം ലോകത്തുള്ള സകല മതങ്ങൾക്കുമേൽ സ്ഥാപിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് തുറന്ന വെല്ലുവിളി നൽകിക്കൊണ്ട് തന്നോടൊപ്പം അള്ളാഹുവിന്റെ സഹായത്തിന് ദൃശ്യം പ്രകടമാക്കിക്കൊണ്ട് ശത്രുക്കളുടെ വായടച്ചുകൊണ്ട് ഒരു നീണ്ടകാലം ജീവിതം കഴിച്ചുകൂട്ടി അള്ളാഹുവിന്റെ സവിധത്തിൽ സന്നിഹിതനായി തന്റെ പിന്നിൽ ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന ശൃംഖല അള്ളാഹുവിന്റെ സഹായത്താൽ വിട്ടുപോവുകയും ചെയ്തു. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുരോഗതിയുടെ പാതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവിൽ
നിന്ന് ഭൌമികവും ആകാശീയവുമായ പിന്തുണകൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വിവിധ വിപത്തുകളുടെ രൂപത്തിലും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിന്റെ ശൃംഖല ഇന്നും തുടർന്നു വരുന്നു. പാകിസ്ഥാനിൽ പാകിസ്ഥാനികൾക്കും മുസ്ലിം പൊതുജനങ്ങൾക്കും ഈ ഭൂകമ്പവും ഈ വിപത്തുകളും ഈ പ്രളയവും ലോകത്ത് മുസ്ലിങ്ങൾക്കുള്ള ഈ അധപതനവും കണ്ണു തുറപ്പിക്കാൻ മതിയായതല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഭൂചലനം ഒരു രാജ്യത്ത് മാത്രമായിരുന്നില്ല. പാകിസ്ഥാനിലും നാശനഷ്ടമുണ്ടായി, ഇറാനിലും നാശനഷ്ടമുണ്ടായി, അഫ്ഗാനിസ്ഥാനിലും മധ്യപൂർവ്വ രാഷ്ട്രങ്ങളിലും ഇന്തോനേഷ്യ വരെയും അതെത്തി.
അള്ളാഹുവിന്റെ
ഈ വിധിയിൽ മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, തൗബ ചെയ്യേണ്ടതാണ്, ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. നാമമാത്രമായ പണ്ഡിതന്മാരെ ഭയക്കുന്നതിന് പകരം അവരെ ദർപ്പണം കാണിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കെതിരായി ഞങ്ങളോട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് ഒരു സംഭവമെങ്കിലും ഈ അധ്യാപനങ്ങൾക്ക് അനുഗുണമായത് എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല? ചുരുക്കത്തിൽ പണ്ഡിതന്മാർ നമ്മോട് പറയുന്ന ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിന്റെ നിർവചനം സ്നേഹവും ശാന്തിയും സമാധാനവും പ്രയാസങ്ങളെ ദൂരീകരിക്കലുമാണ്. ഇസ്ലാമിന്റെ പേരിൽ സ്വാർത്ഥ ലാഭത്തിനായി ഈ പ്രയാസങ്ങളെ അധികരിക്കുന്നതല്ല ഇസ്ലാം. അതിനാൽ തഖ്വ അന്വേഷിച്ചുകൊണ്ട് അതിൽ ചലിക്കുന്നതിനായി പരിശ്രമിക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ കടമയാകുന്നു. തങ്ങളുടെ മരണത്തെ മുന്നിൽ കാണുക. അത് ഏത് സമയത്തും സംഭവിക്കാം. ഞാൻ ഇത്ര ജീവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെയും അവന്റെ ദാസരുടെയും കടമകൾ പൂർത്തിയാക്കുക, കർമ്മങ്ങൾ ചെയ്യുക, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകതയും കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെയല്ലെങ്കിൽ സത്യഹൃദയത്തോടും പ്രവർത്തിച്ചുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വസിക്കുന്നവർ വിജയിക്കുന്നതാണെന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് പകരമായി മഹത്വം നൽകിയിരിക്കുകയും പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന വിഗ്രഹത്തെ തുണ്ടം തുണ്ടമാക്കി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേസും ഒത്തുതീർപ്പുമെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടിയാണ്. അതിനു പകരമായി അള്ളാഹുവിന്റെ മഹത്വവും പ്രൌഢിയും അവരുടെ ഹൃദയത്തിൽ ഉടലെടുക്കുകയും വിശ്വാസത്തിന്റെ വൃക്ഷം പുതിയ പുതിയ ഫലങ്ങൾ നൽകുകയും ചെയ്യട്ടെ. ഇപ്പോൾ വൃക്ഷത്തിന്റെ രൂപമാണ്, എന്നാൽ യഥാർത്ഥ വൃക്ഷമല്ല. കാരണം യഥാർത്ഥ വൃക്ഷത്തിനായി പറയുന്നു, അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമത്തൻ തൊയ്യിബത്തൻ കശജറത്തിൻ തൊയ്യിബത്തിൻ അസ്ലുഹ സാബിതുൻ വഫറുഹ ഫിസ്സമാഇ തൂതി ഉക്ലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ. അള്ളാഹു ഒരു ഉപമ എങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു നീ കാണുന്നില്ലേ? ഒരു പരിശുദ്ധ വചനത്തെ ഒരു നല്ല വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു.
ഹർ വക്ത് അപ്നെ ഫൽ അപ്നെ പർവർദിഗാർ കെ ഹുക്മ് സെ ദേതാ ഹൈ
അതിന്റെ അടിവേര് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്നതുമാണ്. അതിന്റെ നാഥന്റെ കൽപ്പന പ്രകാരം അത് അതിന്റെ പുതുഫലങ്ങൾ സദാ നൽകിക്കൊണ്ടിരിക്കുന്നു. അസ്ലുഹ സാബിത്തുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ സുദൃഢവുമായിരിക്കണം എന്നുള്ളതാണ്. അത് പരിപൂർണ ദൃഢവിജ്ഞാനത്തിലേക്ക് എത്തിയതും സദാസമയവും അത് ഫലം നൽകുന്നതും ആയിരിക്കണം. ഒരിക്കലും ഉണങ്ങിയ വൃക്ഷത്തെ പോലെയാകരുത്. എന്നാൽ ഇന്ന് ഈ അവസ്ഥയാണോ? ആവശ്യമെന്താണെന്ന് പലരും പറയുന്നുണ്ട്. വൈദ്യന്റെ ആവശ്യമെന്താണ് എന്ന് പറയുന്ന രോഗിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. വൈദ്യന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന ആ രോഗിയുടെ അന്ത്യം നാശമല്ലാതെ മറ്റെന്താകാനാണ്? ഇപ്പോൾ മുസ്ലിങ്ങൾ അസ്ലംന എന്നതിൽ പ്രവേശിച്ചിട്ടുണ്ടാകാം, എന്നാൽ ആമന്ന എന്ന വിഭാഗത്തിൽ പെടുന്നില്ല. ഒരു പ്രകാശം കൂടെയുണ്ടാകുമ്പോഴാണ് അത് സാധ്യമാകുക. ചുരുക്കത്തിൽ ഞാൻ നിയോഗിക്കപ്പെട്ട ഉദ്ദേശങ്ങളാണിത്. അതിനാൽ എന്റെ കാര്യത്തിൽ നിഷേധിക്കുന്നതിൽ ധൃതി കാണിക്കരുത്. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക, തൗബ ചെയ്യുക. കാരണം തൗബ ചെയ്യുന്നവരുടെ ബുദ്ധി വികസിക്കുന്നു. പിന്നീട് അദ്ദേഹം പ്ലേഗിന്റെ അടയാളം മാതൃകയായി പരാമർശിക്കുന്നു. പ്ലേഗിന്റെ അടയാളം വളരെ അപകടം നിറഞ്ഞ അടയാളമാണ്. അള്ളാഹു അതിനെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു ഇൽഹാം ഇറക്കിയിരിക്കുന്നു. അതിപ്രകാരമാണ്, ഇത് അള്ളാഹുവിന്റെ വചനമാകുന്നു. അള്ളാഹുവിൽ കട്ടികെട്ടി പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അള്ളാഹു പറയുന്നു, ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകുമ്പോഴാണ് എന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുന്നത്. അതിനാൽ അള്ളാഹുവിനെ ഭയപ്പെടുക, അവന്റെ ശിക്ഷയെ ഭയക്കുക. ആരും ആരുടെയും ഉത്തരവാദിയാകുകയില്ല. നിസാര കേസ് ആർക്കെതിരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂറുപുലർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആഖിറത്തിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? അതിനെ സംബന്ധിച്ച് പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. അതായത് ഖിയാമത്ത് നാളിൽ സഹോദരൻ സഹോദരനിൽ നിന്ന് ഓടിയകലുന്നതാണ്. പറയുന്നു, നോക്കുക, ഒരു വ്യക്തി അള്ളാഹുവിലും അവന്റെ റസൂലിലും ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളുടെ വിശദീകരണങ്ങളെ, ഉദാഹരണം നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, തഖ്വ, പരിശുദ്ധി എന്നിവ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ആത്മപരിശുദ്ധിക്കും തിന്മയെ ഉപേക്ഷിക്കുന്നതിനും നന്മയെ കരസ്ഥമാക്കുന്നതിനുമുള്ള കൽപ്പനകളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്നതിന് എന്ത് അർഹതയാണുള്ളത്? മുസ്ലിം എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള അർഹനല്ലാതിരിക്കുകയും അവൻ വിശ്വാസത്തിന്റെ ആഭരണങ്ങളാൽ വിഭൂഷിതനാകാതിരിക്കുകയും ചെയ്യുന്നത് പോലെ മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കാത്ത വ്യക്തി, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതാത്ത വ്യക്തി ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും പ്രവാചകത്വത്തിന്റെ ഉദ്ദേശത്തിൽ നിന്നും അജ്ഞനാണ്. അവൻ യഥാർത്ഥ മുസ്ലിമെന്നും അള്ളാഹുവിന്റെ മൗന്റെ റസൂലിന്റെയും യഥാർത്ഥ അനുസാരിയെന്നും പറയപ്പെടുന്നതിന് അർഹനല്ല. കാരണം എപ്രകാരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിശുദ്ധ ഖുർആനിൽ കൽപ്പന നൽകിയിട്ടുണ്ടോ, അതേപോലെ അവസാന കാലഘട്ടത്തിൽ ഒരു അവസാന ഖലീഫയുടെ ആഗമനത്തെ സംബന്ധിച്ചുള്ള പ്രവചനവും വളരെ ശക്തമായി പരാമർശിച്ചിട്ടുണ്ട്. അതിനെ നിരാകരിക്കുകയും അതിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്യുന്നവരുടെ പേര് ഫാസിഖ്, അതായത് അക്രമി എന്ന് വെക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിലെയും ഹദീസിലെയും വാക്കുകളിലെ വ്യത്യാസമല്ല, മറിച്ച് മറ്റു വാക്കുകളിൽ വിശുദ്ധ ഖുർആനിലെ വാക്കുകളുടെ വിശദീകരണമാകുന്നു. വിശുദ്ധ ഖുർആനിൽ ഖലീഫ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹദീസിൽ അതേ ഖലീഫയെ, അവസാന ഖലീഫയെ മസീഹ് മൗദിന്റെ പേരിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്ന് മാത്രം. വിശുദ്ധ ഖുർആനിൽ ആരുടെ നിയോഗത്തെ സംബന്ധിച്ചാണോ വാഗ്ദാനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അങ്ങനെ ആ വ്യക്തിയുടെ ആഗമനത്തിൽ ഒരു തരത്തിലുള്ള മഹത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിയെ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യമെന്താണ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്തു മുസ്ലിമാണ്? പിന്നീട് അദ്ദേഹം പറയുന്നു, അല്ലയോ അജ്ഞരായ സമൂഹമേ, ഞാൻ നിങ്ങളെ ആരുമായി താരതമ്യപ്പെടുത്തും. നിങ്ങളുടെ ഉദാഹരണം ഒരു നിർഭാഗ്യവാനെ പോലെയാണ്. അയാളുടെ വീടിന് സമീപം ഒരു വ്യക്തി ഉദ്യാനം നട്ടുപിടിപ്പിച്ചു. അതിൽ എല്ലാ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും നട്ടു. അതിനുള്ളിൽ മാധുര്യമുള്ള നദിയെയും ഉണ്ടാക്കി. അതിന്റെ വെള്ളം മാധുര്യമുള്ളതാകുന്നു. ആ ഉദ്യാനത്തിൽ വലിയ വലിയ തണൽ വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചു. അതിന് ആയിരക്കണക്കിന് മനുഷ്യരെ വെയിലിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. വെയിലിൽ നടന്ന സമയത്ത് ഒരു തണലുമില്ലാതിരുന്നപ്പോൾ, ഒരു ഫലമോ വെള്ളമോ ഇല്ലാതിരുന്ന സമയത്ത് ആ സമുദായത്തിലെ ദയാലുവായ ആ മനുഷ്യൻ തണലിൽ വിശ്രമിക്കുന്നതിനായും ഫലങ്ങൾ ഭക്ഷിക്കുന്നതിനായും വെള്ളം കുടിക്കുന്നതിനായും ക്ഷണിച്ചു. എന്നാൽ ഈ നിർഭാഗ്യവരായ സമുദായം അതിനെ നിരാകരിച്ചു. ആ കൊടും ചൂടിൽ കഠിന ദാഹത്താലും വിശപ്പാലും മരണമടഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അവരുടെ സ്ഥാനത്ത് ഞാൻ മറ്റു സമുദായത്തെ കൊണ്ടുവരുന്നതാണ്. ഇവർ ഈ വൃക്ഷങ്ങളുടെ കുളിർമയുള്ള തണലിലിരിക്കുന്നതാണ്, ഈ ഫലങ്ങളെ ഭക്ഷിക്കുന്നതാണ്, ഈ സ്വാദിഷ്ടമായ വെള്ളം കുടിക്കുന്നതാണ്. ഉദാഹരണമായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സുൽകർണയൻ ഒരു സമുദായത്തെ സൂര്യ താപമേറ്റ് പൊള്ളുന്നതായി കണ്ടു. അവരിലും സൂര്യനിലും യാതൊരു മറയുണ്ടായിരുന്നില്ല. ആ സമുദായം സുൽകർണയനോട് യാതൊരു സഹായവും തേടിയില്ല. അതിനാൽ അവർ അതേ വിപത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് സുൽകർണയൻ മറ്റൊരു സമുദായത്തെ കണ്ടു. അവർ സുൽകർണയനോട് ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കുള്ള സഹായം തേടി. അങ്ങനെ അവർക്ക് വേണ്ടി ഒരു മതിൽ നിർമ്മിക്കപ്പെട്ടു. അതിനാൽ അവർ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ആയതിനാൽ ഞാൻ സത്യം സത്യമായി പറയുന്നു, വിശുദ്ധ ഖുർആനിലെ ഭാവി പ്രവചനങ്ങളനുസരിച്ച് എല്ലാ സമുദായങ്ങളുടെയും നൂറ്റാണ്ടിനെ പ്രാപിച്ച ആ സുൽകർണയൻ ഞാനാകുന്നു. സൂര്യതാപത്തിൽ പൊള്ളുന്ന സമുദായം മുസ്ലിങ്ങളിൽ നിന്ന് എന്നെ സ്വീകരിക്കാത്തവരാകുന്നു. ചെളിവെള്ളത്തിന്റെ നദിയിലും അന്ധകാരത്തിലും കഴിയുന്നവർ ക്രിസ്ത്യാനികളാണ്. അവർ സൂര്യനു നേരെ നോക്കിയത് പോലുമില്ല. മതിൽ നിർമ്മിക്കപ്പെട്ട സമുദായം എന്റെ ജമാഅത്താകുന്നു. ഞാൻ സത്യം സത്യമായി പറയുന്നു, അവരുടെ ദീനാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുക. അലസരായ എല്ലാ അടിത്തറയെയും ശിർക്കും നിരീശ്വരത്വവും വിഴുങ്ങുന്നതാണ്. എന്നാൽ ഈ ജമാഅത്ത് നീണ്ടകാലം നിലനിൽക്കും. പിശാജ് അവരെ കീഴടക്കുന്നതല്ല. പൈശാചിക വിഭാഗം അവരുടെ മേൽ വിജയം കൈവരിക്കുന്നതല്ല. അവരുടെ തെളിവ് വാളിനേക്കാൾ മൂർച്ചേറിയതും അമ്പിനേക്കാൾ തുളഞ്ഞു കയറുന്നതുമായിരിക്കും. അവർ ഖിയാമത്ത് വരെ എല്ലാ മതങ്ങളുടെയും മേലും വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പറയുന്നു, എന്നെ തിരിച്ചറിയാത്ത വിഡ്ഢികൾക്ക് അഹോ കഷ്ടം. എങ്ങനെയുള്ള അന്ധമായ കണ്ണുകളായിരുന്നു അവരുടേത്. അവർക്ക് സത്യത്തിന്റെ പ്രകാശത്തെ ദർശിക്കാൻ കഴിഞ്ഞില്ല. വിദ്വേഷം അവരുടെ കണ്ണുകളെ അന്ധരാക്കിയ കാരണത്താൽ അവർക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല. ഹൃദയത്തിൽ കളങ്കവും കണ്ണുകളിൽ മറയുമുണ്ട്. അഥവാ അവർ ശരിയായ അന്വേഷണത്തിൽ ഏർപ്പെടുകയും അവരുടെ ഹൃദയത്തെ വിദ്വേഷത്തിൽ നിന്നും ശുദ്ധിയാക്കുകയും പകൽ വ്രതമനുഷ്ഠിക്കുകയും രാത്രി എഴുന്നേറ്റ് നമസ്കാരത്തിൽ ദുആ ചെയ്യുകയും കരയുകയും വിലപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയേക്കാം. അള്ളാഹുവിനോട് വ്യക്തിപരമായി സഹായം അർത്ഥിക്കുക. അള്ളാഹു നിരാശ്രയനാണ്. അവനെ ഭയപ്പെടുക. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുക. പറയുന്നു, അല്ലയോ ജനങ്ങളെ, അള്ളാഹുവിനെയും അവന്റെ അടയാളങ്ങളെയും പരിഹാസ്യമാക്കരുത്. അവനോട് തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുക. അവന്റെ മുമ്പിൽ തങ്ങളുടെ തെറ്റുകളുടെ ഭയത്താൽ യാചിക്കുക. നിങ്ങൾക്ക് മുമ്പ് നിഷേധിച്ച സമുദായത്തിന്റെ പരിണാമം നിങ്ങൾ മറന്നുപോയോ? ശിക്ഷ നൽകുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങളെ ഒഴിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിനാൽ തങ്ങളുടെ വിപത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. അഥവാ ഭയക്കുന്നവരാണെങ്കിൽ ഓരോരുത്തരായി നിലകൊള്ളുക. എതിർക്കുന്നവരെ അവഗണിക്കുക. എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നിഷേധികൾക്ക് നൽകിയ തെളിവുകൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലേ? നിങ്ങൾക്ക് അടയാളങ്ങൾ ലഭിച്ചിട്ടില്ലേ? അള്ളാഹുവിനെ നിന്ദിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം നിന്ദിരായില്ലേ? നിങ്ങളുടെ എല്ലാ കടങ്ങളും കടമുള്ളയാളെ പോലെ നൽകപ്പെട്ടില്ലേ? അതിനാൽ എന്നെ ഈ കോട്ടയിൽ ഇറക്കുകയും സത്യസാക്ഷ്യത്തിനായി തുറക്കുകയും അടക്കുകയും ചെയ്ത യഥാർത്ഥ അനുഗ്രഹദാതാവായ അള്ളാഹുവാണ് സത്യം. അവൻ എനിക്ക് സന്താനങ്ങളെ നൽകി, എനിക്ക് വേണ്ടി ശത്രുക്കളെ നിഗ്രഹിച്ചു. തന്റെ അടയാളങ്ങളിൽ രൂപപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അടയാളങ്ങൾ പ്രകടമാക്കി. മതങ്ങളുടെ ജലസയിൽ സൃഷ്ടിക്കുന്ന അടയാളവും കാണിച്ചു. ഇതും പ്രവചനമനുസരിച്ച് ജലസയിൽ വായിക്കപ്പെട്ട ഗ്രന്ഥമായിരുന്നു. പിന്നീട് കൊല്ലപ്പെട്ട പശുക്കുട്ടിയിൽ അടിക്കുന്ന അടയാളവും കാണിച്ചു. വാജ്യ അടയാളങ്ങളും പ്രവർത്തന അടയാളങ്ങളും കാണുന്നവർക്കായി വെളിപ്പെടുത്തി. അള്ളാഹു റമദാനിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്റെ സ്പഷ്ടതയാൽ നിങ്ങളെ ആരോപിതരാക്കി. എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. പറയുന്നു, അല്ലയോ ജനങ്ങളെ, ഞാൻ സർവശക്തനായ നാഥൻ നിന്നാണ് നിങ്ങളുടെ പക്കൽ വന്നിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് ആ ഗയ്യൂറും കബീറുമായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആരുമില്ലേ? അലസതയിൽ എന്നെ മറികടന്നു പോവുകയാണോ? നിങ്ങൾ നിങ്ങളുടെ കുതന്ത്രങ്ങളെ പാരമ്യതയിലെത്തിച്ചു. വേട്ടക്കാരനെ പോലെ തന്ത്രങ്ങൾ മെനയുന്നതിൽ താമസം വരുത്തി. വ്യാജപ്പെടുത്തതും പിന്തള്ളപ്പെടുന്നതുമല്ലാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? വിശ്വാസത്തെ നഷ്ടപ്പെടുത്തതല്ലാതെ നിങ്ങൾ അന്വേഷിക്കുന്ന വസ്തു കണ്ടെത്തിയോ?
ഇമാൻ ഭി സായ നാ ഹോ തുമ്മാരാ. ബസ് ഐ മുസൽമാനോ
مسلمانوں کی اولاد خدا سے ڈرو کیا تم نہیں دیکھتے کہ خدا نے کیسے میری بات کو پورا کیا
അല്ലയോ മുസ്ലിങ്ങളുടെ സന്താനങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹു എപ്രകാരമാണ് തന്റെ വാക്കുകളെ പൂർത്തിയാക്കിയതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് വേണ്ടി ധാരാളം പൊറുക്കലിനെ കാണിച്ചു തന്നു.
അല്ലാഹുവിന്റെ
അടയാളങ്ങളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? എനിക്ക് വേണ്ടി എന്തിനാണ് ആരോപണങ്ങളെ ചുമലിലേറ്റുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഭാവനയുടെ പരാജയം കണ്ടില്ലേ? നിങ്ങളുടെ സങ്കല്പത്തിന്റെ ന്യൂനതകളിൽ നിങ്ങളിൽ വെളിപ്പെട്ടില്ലേ? അതിനാൽ അതിനുശേഷം പരിഹസിക്കുവാനായി തുനിയരുത്. പരീക്ഷണങ്ങൾക്ക് ശേഷം കള്ളം ചമച്ചുണ്ടാക്കരുത്. നാവുകളെ തടയുക. അഥവാ നിങ്ങൾ മുത്തക്കികളാണെങ്കിൽ ലജ്ജിതനും തന്റെ ദുർപര്യവസാനത്തെ കുറിച്ച് ഭയപ്പെടുന്നവനെ പോലെ തൗബ ചെയ്യുക. അല്ലാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു പൊതു മുസ്ലിങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കട്ടെ. ഇവർ അല്ലാഹുവിന്റെ വിധിയെ മനസ്സിലാക്കുന്നവരാകട്ടെ. അവർ കടന്നുപോകുന്ന അവസ്ഥയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി
അല്ലാഹു
ഇവർക്ക് നൽകുന്ന ആഘാതങ്ങളിലുള്ള സൂചനയെ ഇവർ മനസ്സിലാക്കട്ടെ. കളവാക്കുന്നതിൽ നിന്നും ദ്രോഹിക്കുന്നതിൽ നിന്നും പിന്മാറട്ടെ. അല്ലാഹു നമുക്കും തഖ്വയിൽ ചരിക്കുന്നതിനും നമ്മുടെ വാക്കും കർമ്മവും അല്ലാഹുവിന്റെ തൃപ്തിക്കനുഗുണമാക്കി മാറ്റുന്നതിനുമായി ശ്രമിക്കുന്നതിനുള്ള തൗഫീഖ് നൽകട്ടെ. ലോകത്തെ നാശത്തിൽ നിന്ന് എപ്പോഴും ജാഗ്രതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ രണ്ട് മരണമടഞ്ഞവരെ കുറിച്ച് പരാമർശിക്കുകയും നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ചൗധരി മഹഫൂസ് റഹ്മാൻ സാഹിബിന്റേതാണ്. അദ്ദേഹം 93 വയസ്സിൽ 2011 April 6 വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൺ. ചൗധരി സാഹിബ് FA പാസായതിനു ശേഷം ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ആഹ്വാനത്തിൽ തന്റെ ജീവിതം വഖഫ് ചെയ്തിരുന്നു. ജീവിതം വഖഫ് ചെയ്തതിനു ശേഷം ബൈത്തുൽ മാൽ ഇൻസ്പെക്ടറായി കാദിയാനിൽ സേവനമനുഷ്ഠിച്ചു വന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് മജിൽ ഖുദാമുൽ അഹമ്മദിയുടെ സദറായിരുന്നപ്പോൾ അദ്ദേഹത്തിൽ വളരെ വിശ്വാസം പുലർത്തിയിരുന്നു. 4 ഖുദാമികളോടൊപ്പം ഡൽഹി ജലസേഡ് അവസരത്തിൽ സ്ത്രീകളുടെ പന്തലിന്റെ സംരക്ഷണത്തിലുള്ള അവസരവും ലഭിച്ചിരുന്നു. അത് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ജമാഅത്തിന്റെ ചരിത്രത്തിൽ. ആ അവസരത്തിൽ കല്ലേറും നടന്നിരുന്നു. അതിൽ ഒരു പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിഭജന സമയത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയോടൊപ്പം അവസാന നിമിഷം വരെ കാദിയാന്റെ സംരക്ഷണത്തിനായി നിലകൊള്ളുവാനുള്ള തോഫീക് ലഭിച്ചിരുന്നു. 4 മുമ്പായിരുന്നു ഖലീഫത്തുൽ സാലിസ് അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് തിരിച്ചു വിളിച്ചത്. പിന്നീട് അദ്ദേഹം ലാഹോറിൽ കോളേജിന്റെ അക്കൌണ്ടന്റ് ഹോസ്റ്റൽ ട്യൂട്ടറായി ജോലി ചെയ്തിരുന്നു. അതിനു മുമ്പ് റബുവയിൽ ഇൻചാർജ് ലൈബ്രറിയായി സേവനം ചെയ്യുന്നതിനുള്ള തൗഫീഖും കരസ്ഥമാക്കിയിരുന്നു. വിരമിച്ചതിനു ശേഷം കുറച്ചുകാലം ഖിലാഫത്ത് ലൈബ്രറിയിലും സേവനമനുഷ്ഠിച്ചു. ഉസ്താദായും സേവനമനുഷ്ഠിച്ചു. സർവീസിനിടയിൽ BA പിന്നീട് MA പൂർത്തിയാക്കി. യോഗ്യനായ ഡെപ്യൂട്ടിയുമായിരുന്നു. ലൈബ്രറികളിൽ സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചു. 1953 കലാപ സമയത്ത് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി കോട്ടയിൽ താമസത്തിനിടയ്ക്ക് സദർ ഖുദാമുൽ അഹമ്മദിയ സംരക്ഷണത്തിനായി അയച്ച ഖാദിമീങ്ങളിൽ ചൗധരി സാഹിബും ഉൾപ്പെട്ടിരുന്നു. റബുവയിൽ ജനജീവിതം തുടങ്ങിയപ്പോൾ 19 പേരുൾപ്പെട്ട സംഘത്തെ റബുവയിലേക്ക് ജമാഅത്ത് അയച്ചപ്പോൾ അതിലെ ആദ്യ ഗ്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഖുദാമുൽ അഹമ്മദിയയിൽ സിയറ്റ ജിസ്മയുടെ മുഹത്തമ്മായി പ്രവർത്തിച്ചിരുന്നു. ഫുട്ബോൾ, ടെന്നീസ്, വോളിബോൾ എന്നിവയുടെ വളരെ നല്ല കളിക്കാരനായിരുന്നു. കൃത്യമായ ചന്ത നൽകുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയുമായിരുന്നു. തന്റെ എല്ലാ കണക്കുകളും ജീവിതത്തിൽ തന്നെ ശരിയാക്കിയിരുന്നു. താരിഖ് ജദീദിന്റെയും വഖഫ് ജദീദിന്റെയും ചന്തകൾ തന്റെ മാതാപിതാക്കളുടെയും പിതാമഹന്മാരുടെയും അമ്മായിമാരുടെയും കൂടാതെ ചെറുമക്കളുടെ കുട്ടികളുടെയും പേരിലും നൽകിയിരുന്നു. നമസ്കാരവും തഹജ്ജുദും കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തിയായിരുന്നു. തൽപ്രതകാരനായിരുന്നു. പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തോട് എന്തു തന്നെ പറഞ്ഞാലും അദ്ദേഹം ഒരിക്കലും മറുത്തു പറയുന്നതായി ഞാൻ കണ്ടിട്ടില്ല. നിശബ്ദനായി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം കേൾക്കുമായിരുന്നു. അങ്ങേയറ്റം മാന്യനായ വ്യക്തിയായിരുന്നു. മൌനപ്രകൃതക്കാരനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇവിടുത്തെ നമ്മുടെ സദർ അൻസാറുള്ളയായ ചൗധരി വസീം സാഹിബ് അദ്ദേഹത്തിന്റെ വലിയ മകനാണ്. 2 ജനാസ ബഹുമാന്യ കൈസ്ര ബേഗം സാഹിബേടേതാണ്. അവർ ബഹുമാന്യ അസറഹ്മ സാഹിബിന്റെ ഭാര്യയാണ്. April 13 വഫാത്തായത്. ഏകദേശം 70 വയസ്സായിരുന്നു പ്രായം. അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആലഹുവിന്റെയും ഹദരത്ത് ഉമ്മ നാസ് റളിയല്ലാഹു തആലഹായുടെയും മരുമകളായിരുന്നു അവർ. ക്യാൻസർ പെട്ടെന്ന് വ്യാപിച്ച കാരണത്താലാണ് ഇവരുടെ മരണം സംഭവിച്ചത്. വളരെ ഉത്തമ സ്വഭാവത്തിനുടമയായിരുന്നു. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയും എല്ലാവരുമായും നല്ലപോലെ പെരുമാറുന്നതും ഖിലാഫത്തുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്നതുമായ സ്ത്രീയായിരുന്നു. സാമ്പത്തിക ത്യാഗങ്ങളിലും പ്രസന്നവതയായി പങ്കെടുക്കുമായിരുന്നു. ദരിദ്രരോട് വളരെയധികം സഹതാപം ഉള്ളവരായിരുന്നു. അവരുടെ ചില ദരിദ്ര ബന്ധുക്കൾ എനിക്ക് എഴുതിയത് എപ്പോഴും സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചിരുന്നു. അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ആവശ്യക്കാരുടെയും അർഹരായവരുടെയും സഹായം മുക്തമായി ചെയ്തിരുന്നു. ജോലിക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ശ്രദ്ധിച്ചിരുന്നു. ജലസയുടെ ദിവസങ്ങളിൽ അതിഥികളെ നല്ലപോലെ സേവിക്കുമായിരുന്നു. അവരുടെ പിതാവ് ഹദ്രത്ത് സയ്യിദ് അഹമ്മദ് ഖാൻ സാഹിബായിരുന്നു. പിതാമഹൻ ഹദ്രത്ത് കർണൽ ഔസാഫ് അലി ഖാൻ സാഹിബുമായിരുന്നു. അദ്ദേഹം
അബ്ദുൽ മജീദ് ഖാൻ സാഹിബ്
മുഹമ്മദ് ഖാൻ സാഹിബിന്റെ മാതൃ സഹോദരി പുത്രനായിരുന്നു. മർഹൂമ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായ അബ്ദുൽ മജീദ് ഖാൻ സാഹിബിന്റെ ചെറുമകളാണ്. ഹദരത്ത് ഖാൻ അഹമ്മദ് ഖാൻ സാഹിബ് കപൂർത്തലയുടെ ചെറുമകളുടെ കുട്ടിയുമായിരുന്നു. അവരുടെ പിതാവാണ് ആദ്യം ബയ്യത്തെയ്തത്, പിന്നീട് അവരുടെ പിതാമഹനും. ആദ്യം എന്തുകൊണ്ടാണ് അഹമ്മദിയെ സ്വീകരിച്ചതെന്ന് അവരുടെ പിതാവിനോട് ചോദിച്ചപ്പോൾ, ഒരു കവിത ചൊല്ലുമായിരുന്നു, ഈ ദീൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിശ്വസിച്ചു. അവരുടെ മാതാമഹനായ ഖാൻ മുഹമ്മദ് ഖാൻ സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പഴയ സഹാബികളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. 1904 ജനുവരി 1 അദ്ദേഹം വഫാത്തായത്. രണ്ടാമത്തെ ദിവസം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാര സമയത്ത് വന്നുകൊണ്ട് അഹ്ലെ ബൈത്തിൽ നിന്നുള്ള ആരുടെ വഫാത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് വെളിപാടുണ്ടായി പറയുകയും ചെയ്തു. അപ്പോൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലാണെന്ന് തോന്നുന്നു പറഞ്ഞു, ഹുദൂറിന്റെ അഹ്ലെ ബൈത്ത് എല്ലാവരും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ക്ഷേമത്തിലാണ്. പിന്നെ ഈ വെളിപാട് ആരെ സംബന്ധിച്ചാണ്? ഹുദൂർ അലൈഹിസ്സലാം പറഞ്ഞു, ഖാൻ മുഹമ്മദ് ഖാൻ സാഹിബ് ഇന്നലെ വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഈ വെളിപാട് എനിക്കുണ്ടായത്. അതായത് അള്ളാഹു ഇൽഹാമിലൂടെ അദ്ദേഹത്തെ അഹ്ലെ ബൈത്തായി നിശ്ചയിച്ചു. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സന്താനങ്ങളോട് മൃദുവായ പെരുമാറ്റം ഉണ്ടാകുന്നതാണെന്ന വെളിപാടുമുണ്ടായിരുന്നു. യാദൃശ്ചികമായി ഞാൻ സ്പെയിനിൽ മറ്റെന്തോ കാര്യത്തിനായി നോക്കിയപ്പോൾ ഈ വെളിപാടും കാണുകയുണ്ടായി. ഈ രണ്ട് വെളിപാടും, അതായത് വഫാത്തിനെ സംബന്ധിച്ചുള്ളതും മക്കളോട് മൃദു സമീപനമുണ്ടാകും എന്നുള്ളതും വളരെ വ്യക്തമായി പുലരുകയുണ്ടായി. ഖാൻ മുഹമ്മദ് ഖാൻ സാഹിബിന്റെ മകൻ, അതായത് മർഹൂമയുടെ പിതാമഹൻ കപൂർത്തലയിൽ തൊഴിലിനായി അപേക്ഷിച്ചപ്പോൾ വലിയ മത്സരമുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തെ ഓഫീസറായി നിയമിക്കുകയും പിന്നീട് പുരോഗതി നേടിക്കൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി വിരമിക്കുകയും ചെയ്തു. ഏതായാലും അള്ളാഹു അവരെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഹ്ലെ ബൈത്തായി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അവരുടെ ചെറുമകളുടെ മകൾ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പത്നിയായി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ, അവരുടെ മക്കൾക്കും നന്മകൾക്കുള്ള തൗഫീക് നൽകട്ടെ, ജമാഅത്തുമായും ഖിലാഫത്തുമായും ബന്ധപ്പെടുത്തി നിർത്തട്ടെ, അവരുടെ ഭർത്താവ് മിർസ അസർ അഹമ്മദ് സാഹിബിന് ഈ ദുഃഖം താങ്ങുന്നതിനുള്ള തൗഫീക് നൽകട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.